The man after God's own? The man after God's own heart. Praise God. A woman after God's own heart. A man after God's own heart. Praise God. പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മൾ യേശു എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? യേശു എന്ന് നമ്മൾ പറയുമ്പം രക്തം ഇല്ലെങ്കിൽ യേശുവേ നമ്മൾ പറയുമ്പോൾ എന്താ? ഇൻസൈഡ് ഉപയോഗിക്കാം, താഴോട്ട് വന്നാലേ ശരിയാവുള്ളൂ. രക്തം നമ്മൾ പറയും. അതുപോലെ തന്നെ യേശു എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടുകയാണ്. അപ്പോൾ യേശു എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം എന്തോ? ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം തന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷകനേ എന്നതിൻ്റെ അർത്ഥം. പ്രൈസിഡും അമറായിട്ട് പറഞ്ഞോ. അതുപോലെ തന്നെ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇത് റിച്വലല്ല, ദർ ഇസ് സംതിങ് റിയാലിറ്റി ഇൻ അവർ വർഷിപ്പ് സർവീസ്. റിച്വൽസ് ആൻഡ് റിഹേഴ്സലായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എങ്കിൽ, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ദാറ്റ്സ് ഈസ് കോൾഡ് ദാറ്റ്സ് നോട്ട് എ റിച്വൽ, ദ റിയാലിറ്റി. നമ്മൾ സമുദായങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കറിയും ഒരുപാട് നമ്മൾ ക്രിറ്റിക്കാകാറുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ത്രാസി തൂക്കിയാൽ, ഞാൻ പറയട്ടെ, ആരാധനയും വന്നിട്ട് വാ തുറന്ന് ഒരു സ്തോത്രം പോലും പറയാൻ പോകുന്ന എത്രയോ പേരുണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ആരാധനയെ വന്ന് കേൾവിക്കാരായിട്ടിരുന്നിട്ട് പോകും. സ്തോത്രം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സ്തോത്രം ചെയ്തില്ല, പരപ്രേരണയാൽ പാസ്റ്റേഴ്സ് ലീഡേഴ്സ് അണ്ടർ സ്കൂൾ ടീച്ചേഴ്സ് പറ എന്ന് പറയുമ്പോൾ, പറ എന്ന് പറയുമ്പോൾ നാട്ടിലെ പറയല്ല, അതിങ്ങനെ ആ സ്തോത്രം എന്ന് പറയും. പക്ഷേ ഇന്ന് എനിക്കറിയാം, യേശു എന്ന് വിളിച്ചാൽ അവൻ നിങ്ങളെ തൻ്റെ ജനത്തെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ എന്ത് പേര് വിളിക്കണം? യേശു എന്ന് പേര് വിളിക്കണം. അപ്പം നമ്മൾ യേശു എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന് പരിഹാരമായി തീർന്ന എൻ്റെ രക്ഷക, യു ആർ മൈ ഗോഡ്, യു ആർ മൈ റിഡീമർ, യു ആർ മൈ ഗോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗീയ ദൂതന്മാരെന്താ വിളിച്ച് പറയുന്നത്? എന്താ ആരാധന? നമ്മൾ അവരുടെ എടുക്കാനാണ് ചെല്ലുന്നത്, നമ്മളെ ഏൽപ്പിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഐ സീ ഹിയർ സോ ദ വിഷ്യൻ Angels and seraphims, cherubim without pause, they are crying, Holy, 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 holy Lord Almighty. നമുക്കത് പറയണം. അതെന്ന് പറയുമ്പോൾ വിശുദ്ധമായ സ്വർഗീയ ജീവികൾ, ദ ഹെവൻലി ബീയിങ് ദേ ആർ അട്ടറിങ്, ഒരുവനോട് ഒരു പറയും, നമ്മുടെ ദൈവം ഉണ്ടല്ലോ, ഭയങ്കര ദൈവമാണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് പറയണം അത്. പക്ഷേ ഇവിടെ യേശു എൻ്റെ രക്ഷക എന്ന് പറയാത്തവർക്ക് അത് പറയാനായിട്ട് ഒക്കുകയില്ല. നമുക്ക് ദൈവസേനയെ കടന്നു ചെല്ലണമെങ്കിൽ ആദ്യം പറയണം, യേശുവേ, Lord Jesus, you are my Savior, you are my Redeemer. അപ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ എനിക്കൊരു അനുഗ്രഹമല്ല, ഇത് പറയുന്ന ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് മോചനവും ആശ്വാസവും വിടുതലുമാണ്. 5 മലയാളത്തിൽ ഇങ്ങനെ പറയാം, പ്രാസവപ്പിച്ച്. എനിക്ക് കൊച്ചിലെയൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാനിപ്പം പറയില്ല, വളരെ ലളിതമായ മലയാളം ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. കാരണമുണ്ട്, ഞാൻ പറഞ്ഞില്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്ന ഒരു ജോസഫിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്നാനപ്പെടുത്തിയെങ്കിൽ എനിക്കും പ്രയാസം, ഒന്നും മനസ്സിലായില്ല യോഗത്തിൽ വന്നിട്ട് നിൽക്കുക. എന്താ ഒന്നും മനസ്സിലായില്ല പാസ്റ്ററെ? ഞാൻ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെവിടെയോ ഒരു ചെറിയ കൂട്ടത്തിൽ പോയി ഓടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് അറിയണം. ഞാൻ ചോദിച്ചു, ഏത് പറ്റി? അയ്യോ, അവൾ പൊറുക്കാനായിട്ട് പോയി, മടിയിൽ ഇച്ചിരി കിട്ടി. അപ്പോൾ എനിക്കറിയേ, റൂത്തിൻ്റെ സ്റ്റോറിയായി ഈ പുള്ളിക്കാരത്തി പഠിച്ചിട്ട് വന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ പുള്ളിക്കാരത്തി കാത്തലിക്സ് ആണെങ്കിലും സൺഡേ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ സ്റ്റൈലിലോട്ട് ഇറങ്ങി ചെന്നു. പ്രൈസ് നമ്മളുടെ ആരാധനയിൽ ഇന്ന് വരുമ്പോൾ വലിയ സാഹിത്യമൊക്കെ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ പറഞ്ഞാൽ ആത്മീയരായിട്ട് തികവുള്ളവർക്ക് മനസ്സിലാവും. എന്നാൽ ആത്മീയ ശിശുക്കളായിട്ടുള്ളവർക്കൊന്നും അത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും പറയുന്നത്, യേശു എന്ന് പറയണം ആരാധന വരുമ്പോൾ. അതിൻ്റെ അർത്ഥം യേശു എന്ന് വേർ വിളിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അവൻ തൻ്റെ ജനത്തെ, ഇല്ലെങ്കിൽ ഇസ്രയേലിനെ, സകല ജാതികളെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് വേർ വിളിക്കണം. ഇത്രയും പറയുന്ന കാര്യങ്ങൾ അങ്ങ് കംപ്രസ് ചെയ്തിട്ട് യേശുവേ, യേശുവേ, യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് നോട്ട് എ റിച്വൽ, ഇറ്റ്സ് നോട്ട് എ റിച്വൽ, ദിസ് ഇസ് എ റിയാലിറ്റി, ദിസ് ഇസ് നോട്ട് എ റിഹേഴ്സൽ, ദിസ് ഇസ് സംതിങ് വി ഹാവ് ടു എക്സസൈസ് ഈച്ച് ടൈം വെൻ എവർ വി കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തന്നെ ദൈവസഭ, ഇല്ലെങ്കിൽ ദൈവസഭ എന്നുള്ളതാണ്. നമ്മൾ എഫ് എസ് സി ലൈൻ രണ്ടാം അധ്യായത്തിലോട്ട് വരും. കഴിഞ്ഞ ആഴ്ച പഠിച്ചതല്ല, പുതിയൊരു അധ്യായത്തിൻ്റെ ടൈറ്റിൽസ് മാത്രമേ പറയുള്ളൂ, ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നിലനിൽക്കുകയുള്ളൂ. ഞാൻ പറയട്ടെ, നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ടൈ കെട്ടാൻ കേരളത്തിൽ വെച്ച് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ കേരളത്തിൽ പല പ്രാവശ്യം നമ്മൾ കല്യാണങ്ങൾക്ക് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് ആൾക്കാർ പോകുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ടൈയും കോട്ടും എല്ലാം ചെറുക്കനും പെണ്ണും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. കെട്ടാൻ ആര് നോക്കുമ്പോൾ പറയാം, ഇന്ന അമേരിക്കയിൽ നിന്ന് വന്നാൽ മതി. അപ്പം ഞാനൊരു ഒരു വലിയൊരു അപകട മേഖല തകരണം ചെയ്ത ഐജാക്കിനെ പോലെ ഞാൻ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവരെയായിരിക്കും ഞാൻ എൻ്റെ വലിയ സ്മാർട്ടാണ് പ്രൈസിലോ. എന്നെ ഈ നമ്മുടെ മോഹൻ്റെയൊക്കെ അവരൊക്കെ ബ്രാഹ്മിൺസ് ആയിരുന്നല്ലോ. എനിക്ക് പേടിയുണ്ടായിരുന്നു അവിടെ കല്യാണത്തിന്. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിറക്കണം, പത്ത് വല്ല പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലോ അവർ കുടിക്കാൻ തരുന്നു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ പേടിപ്പിച്ചു. ഞാനിങ്ങനെ അല്പം മനുഷ്യനല്ലേ പേടിച്ചൊക്കെയാണ്, പക്ഷെ അവർ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിനും മറ്റ് ബന്ധുക്കാരനും അവർക്ക് കോട്ട് ഇട്ട് കല്യാണത്തിന് നിൽക്കണം ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരെങ്കിലും അപ്പോൾ ടൈ കെട്ടാൻ അറിയാൻ വയ്യ. അപ്പോൾ ഞാനങ്ങോട്ട് ചെന്ന് ഫാസ്റ്റർ അല്ലേ, ചിലർക്ക് ഒരു ഫാസ്റ്റായിട്ട് അവരെ കൊണ്ടെങ്കിൽ ഇരിപ്പിടത്ത് ഇരിക്കുക ഇരുത്തേക്കുകയാണ് അവരുടെ വലിയ പിള്ളേർ. ഞാൻ ചെന്ന് അവരൊന്ന് കെട്ടിയെന്ന് വൃത്തിയായിട്ട് കൊടുത്തു. അതോടുകൂടി അവരെൻ്റെ അങ്ങ് എന്തോ ഒരു ക്ലോസ് റിലേഷൻ എനിക്ക് ഉണ്ടാക്കി പോകുന്നിടം വരെ. ആ ടൈ അങ്ങ് ബ്രേക്ക് ചെയ്ത് എന്താണെന്നറിയാം, ആ റിലീജിയസ് ടൈ ബ്രേക്ക് ചെയ്ത് നമ്മളെ ആ ടൈ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, നമ്മളൊരുപാട് ഇമ്പ്രൂവ്, നമ്മുടെ കഴിപ്പ് ഇരിപ്പ്. സോളമൻ പറയുന്ന പോലെ നമ്മളെ നാട്ടിൽ 20-30 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളവർ നമ്മുടെ വീടുകളിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ അവർ അന്തം വിട്ടുപോകും. ഒരു പാസ്റ്റർ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ന്യൂയോർക്ക് വെച്ച് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടുകാർ സെർവ് ചെയ്ത് ബിരിയാണിയാണ്. അപ്പോൾ എന്നോട് പറയും, നാട്ടിൽ കല്യാണങ്ങൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. പാവപ്പെട്ടൊരു ഒരു ദുരിതാസന വന്ന് അവർക്ക് ഞാൻ ചോദിക്കുന്നത് എന്താ കൊടുക്കുന്നത് ചോദിച്ചാൽ, ലഘുഭക്ഷണങ്ങളെ അവർ കൊടുക്കാറുള്ളൂ. കാര്യം അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ ഒക്കില്ല, വൺസിനെ ഉള്ളപ്പോഴും ഉള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം കുടിക്കുക. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല, ആത്മീയമായിട്ട് നമ്മൾ എത്ര മാത്രം വളർന്നു. ദാറ്റ് ഇസ് എ തിങ് നമ്മൾ എത്ര പ്രാവശ്യം യോഗത്തിന് വരുന്ന യേശു എന്നൊന്ന് പറയാതെ പോയിട്ടുണ്ട്, സ്തോത്രമെന്നൊന്ന് പറയാൻ പോയിട്ടുണ്ട്. നമ്മളത് പറയണം. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. നമ്മളതാ പഠിക്കുക. ദൈവത്തിൻ്റെ തിരിഹിത പ്രകാരമുള്ളൊരു മനുഷ്യനായിരിക്കും. ദൈവം നമ്മുടെ ജീവിതാന്ത്യത്തിൽ പറയണം, ഏ വൾ ഡൺ എന്ന് പറയണം. നീ നന്നായിരിക്കുന്നു, നീ നന്നായി ചെയ്തു എന്ന് പറയണം. നമ്മൾ ഇന്ന് പഠിക്കുന്ന സങ്കീർത്തനം സാംസ് 131 ആണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വായിക്കാം. ഈ അനുഗ്രഹീതമായ സങ്കീർത്തനം പഠിപ്പിക്കുമ്പോൾ ഞാൻ 5 സായിയുടെ പഠിപ്പിക്കാം. ഫ്രാസ് ഒപ്പിച്ച് പറഞ്ഞ പോലെ, സന്തോഷം, സമാധാനം, സമൃദ്ധി, സൗഖ്യം. ഈ സാസ എന്ന് പറയും, സന്തോഷം, സമാധാനം, സമൃദ്ധി, സൗഖ്യം, സന്തോഷം, സൗഭാഗ്യം. ആറ് സാധനം നിങ്ങൾക്ക് പഠിച്ചോ? ഇനി ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഭാരപ്പെടേണ്ട. 6 സായുണ്ട്. സപ്സസ്വരങ്ങൾ എത്ര? 7 എന്ന് പറഞ്ഞ പോലെ ദൈവീയ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഭാരമുണ്ട്. പിന്നെ പരിപൂർണത എന്ന് പറയുന്നത് ദൈവസന്നിധാനത്തിൻ്റെയാണ്. അപ്പോൾ ആ ദൈവസന്നിധാനം നമ്മൾ ഭൂകിയിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം നമുക്ക് തന്നിരിക്കാം. ഇവിടെ നോക്കി, ദാവീദിനെ കുറിച്ച് നോക്കി. ഈ ദാവീദ് ഇത് എഴുതിയപ്പോൾ അന്ന് ഇതുപോലെ സോളമൻ്റെ ആരാധനാലയമില്ലായിരുന്നു. 10 ദേവാലയങ്ങളെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലരും മറന്നുപോവാം. 10 ആലയങ്ങളെക്കുറിച്ച് പഠിച്ചു. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാത്ത പഠിപ്പിക്കുന്നുണ്ട്. 10 ആലയങ്ങൾ. ഇനി അത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടെ പ്രയാസമായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം സ്വർഗീയ ആലയത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോശയുടെ ടാബർനാക്കലിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സോളമൻ്റെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സോളമൻ്റെ ആരാധന ആലയം പണിഞ്ഞതായിരുന്നു യഥാർത്ഥമായി ആ സ്ഥലത്ത് വന്നത്. അതിന് മുമ്പ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാബർനാക്കലായിരുന്നു, മൂവിങ് ടാബർനാക്കൽ. അത് വരുമ്പോൾ ആലയത്തിന് വേണ്ടി ഒരുക്കം മാത്രമല്ലായിരുന്നു ദാവീദ്. ആ ആലയത്തിലേക്ക് പോകുമ്പോൾ പാടുവാനുള്ള പാട്ട് പോലും ആരെഴുതി വെച്ചു? ദൈവം എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് താൻ പറയുന്ന വളരെ ഹംബിളായിട്ട് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. ഇതിൻ്റെ അകത്ത് ചില ആത്മീയ അർത്ഥം നിങ്ങൾ ഇന്ന് വരെയും വായിച്ചിട്ട് മനസ്സിലാക്കാതെ ഞാൻ തരാം. ആ പോയിൻ്റ് തരാമെങ്കിൽ നിങ്ങൾ ബാക്കി പറയും, ഇല്ലെങ്കിൽ പിടികെട്ടാതെ പോകും. പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പിന്നെ അരമണിക്കൂർ എങ്ങനെ നിൽക്കുന്നതല്ല ചോദിച്ചു. അപ്പോൾ അതിങ്ങനെ വല്ല വല്ലേ പറയാനൊക്കെയുള്ള പ്രൈസല. അപ്പോൾ ദാവീദ് ഇത് എഴുതുമ്പോൾ ദാവീദ് ആരായിരുന്നു? രാജാവായിരുന്നു. രാജാവിൻ്റെ വലിയൊരു അഭിലാഷമുണ്ടായിരുന്നു. അഭിലാഷം എന്ന് പറഞ്ഞാൽ ഡിസയർ. എന്താ ഡിസയർ? അങ്ങയുടെ ആലയത്തിൻ്റെ അകത്ത് വന്ന് അങ്ങയുടെ മനോഹരത്തെ എനിക്കൊന്ന് കാണും. പക്ഷേ ഇദ്ദേഹം യഹൂദ ഗോത്രക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് മഹാപുരോഹിതൻ്റെ സ്ഥാനമൊന്നുമില്ല, അകത്തോട്ട് വരാനൊക്കെ ഇല്ല. സി, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, താൻ രാജാവാണെന്നും മഹാപുരോഹിതനല്ലെന്നും. എന്നാൽ രാജാക്കന്മാരായിരുന്നവർ പോയി എന്ത് ചെയ്യുന്നറിയാമോ, ഉസ്യാവിനെ പോലുള്ളവരൊക്കെ അങ്ങ് അതിക്രമിച്ച് കയറിയ ശിശുഭൂഷയ്ക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ശിശൂഷ ദൈവം തരുന്നത്. ശിശൂഷ ദൈവത്തിന് ചോദിക്കാം. നമ്മളൊരു പാട്ട് തന്നതുകൊണ്ടോ ഒരു ചെറിയ എക്സോട്ടേഷൻ പറയുന്നതുകൊണ്ടോ ശിശൂഷ നമുക്ക് ലഭിക്കില്ല. ഐ എം ടെല്ലിങ് ട്രൂത്ത്. വെരി കെയർഫുൾ ആയിരിക്കണം. ഞാനൊരു കാലത്ത് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏജൻ്റ് ആയിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ ഒരു ദിവസമുണ്ട്, എനിക്ക് ഒരു കൊച്ചു പെരയൊക്കെ കിട്ടും. ഞാൻ രാവിലെ ഞായറാഴ്ച ഒക്കെ കണ്ടിട്ട് പെരയുടെ അവിടെ ഒരു ലീക്ക് ഉണ്ടോ അവിടെ ഉണ്ടോ കൊച്ചു പെര എന്ന് വെച്ചാൽ ഒറ്റ ബാത്റൂമുള്ള രണ്ട് ബെഡ്റൂമുള്ള കൊച്ചു പെര എന്ന് പറയുമ്പോൾ എത്ര അവിടെ $25,000 ടാക്സ് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 4,000 കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. എന്നാലും അതിൻ്റെ ഷാനലിയറൊക്കെ ചെറിയത് മേടിച്ചിട്ട് സന്ധ്യയ്ക്കൊക്കെ പോയി വെളിയിറങ്ങി നോക്കും എങ്ങനെയുണ്ട് കത്തുന്നുണ്ട് സംതിങ് ഇനോ ഇനോ. അതുപോലെ തന്നെ കാറ് മേടിച്ചിട്ട് ക്യാമറക്കാറ് എപ്പോഴും യോഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓടിയുമ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞു അതെല്ലാം അങ്ങ് തുടച്ച് 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 അങ്ങ് തുടച്ച് തുടച്ച് അങ്ങ് എപ്പോഴും തുടയാ. ആഴ്ച 4 പ്രാവശ്യം തുടയാ. അതൊരു കള്ളൻ ഇടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോടുള്ളത് പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തോ അമ്മയോടെ ചോദിച്ചോടാ ഇന്ന് ലോർഡ് സപ്പർ അമ്മ അതെല്ലാം ഓക്കെ പാസ്റ്റാ ചെയ്യുന്ന ഞാൻ ഞങ്ങൾ രണ്ടല്ലേ പുള്ളി മെയിൻ ഞാൻ പുറകെ നിൽക്കുക അതെല്ലാം ഓക്കെ ആണ്. ഞാനിങ്ങനെ പോയി ഇങ്ങനെ ലോർഡ്സ് അപ്പറെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ എങ്ങനെയോ കൈ മുട്ടോന്ന് കിട്ടുക. അതെല്ലാം കൂടെ പോയി മേളിൽ ഇരുന്ന് ഇതങ്ങ് പോയി. ഞാനും അങ്ങ് പേടിച്ചു പോയി. അവിടെയിരുന്നവരെല്ലാം കാര്യം ആ ശിശൂഷയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ തുണിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് ഞാൻ അതിന് ഒരു ലെസൺ പഠിച്ചു. ഓടി വന്നെടുക്കുക. ഞാനിവിടെ അച്ഛനൊക്കെ നിർത്തിയാ പറയുന്നത് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഭയത്തോടും കാര്യം അതിന് കൊടുക്കേണ്ട അത് ദറ്റ്സ് എ സിമ്പലൈസിങ് ഫോർ ദ ബ്രോക്കൺ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ബ്ലഡ് ആൻഡ് ദ ബോഡി. ഇതൊക്കെ എനിക്കറിയാം. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ ദർ ഈസ് എൻ ഇമ്പോർട്ടൻസ് ഇന്നോ. എൻ്റെ അമ്മ അവിടെ ഇരുന്നോട്ടൊന്ന് നോക്കി. അമ്മയെ ആരാധിക്കുന്ന ഇതാ. പുള്ളിക്കാരി അങ്ങനെയൊന്നും പറയില്ല. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, കുഞ്ഞേ ഞാനൊന്ന് ഭയന്ന് പോയല്ലോടാന്ന് പറഞ്ഞു. അന്നേരം മനസ്സിലായി തെയ്യമേ അതെടുത്ത് വെക്കുന്നതിന് പോലുമുണ്ട്. ഒരിക്കൽ ഞങ്ങളൊരു ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ഒരു കോൺഫറൻസ് ഒരു സീനിയറായ ദൈവദാസിനെ പെട്ടെന്ന് വിളിച്ച് ശിശൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ബോസ്റ്റലിലെ പ്രയർ കോൺഫറൻസിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എലമെൻറ്റ്സ് എല്ലാം കൂടെ താഴെ പോയി. അതുണ്ടാകാൻ പാടില്ല. അപ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം പ്രത്യേകിച്ച് അവിടെ കൂടുന്നവരെല്ലാം കാത്തലിക്സ് മറ്റ് കനാനെ കാത്തലിക്സൊക്കെ കൂടുതലും വരുന്നു. അവരൊക്കെ വരുമ്പോൾ അവിടെ അവർക്കതിനോടൊരു ഭക്തിയുണ്ട്, അതിനോടൊരു ഒരു ഒരു ബഹുമാനമുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞൊരു കയ്യബദ്ധം വന്നൊന്നും താഴെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പാപമാണെന്നല്ല പറയുന്നത്, ആ ശിശൂഷ മാനിക്കപ്പെടാതെ വരുന്നുണ്ട്. അപ്പോൾ തൻ ഡേവിഡ് ഇവിടെ പറയുകയാണെന്നറിയാമോ, യേശുക്രിസ്തു പറഞ്ഞ അതേ സെൻറ്റൻസ് നോക്കിക്കോണമേ. ശിഷ്യന്മാർ തമ്മിൽ അടികൂടി, ഞങ്ങളിൽ ആരാണ് വലിയവർ? അപ്പോൾ യേശു എന്താ ഇതെന്നറിയാമോ? മീനി മൈനി പിള്ളേർ പറയുന്ന പോലെ ഇങ്ങനെ അങ്ങനെ ചെയ്തോ, അതോ കാസ്റ്റ് ഇട്ടോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്താ ഇങ്ങനെ എന്താ പറയുക കോയിൻ എന്താ പറയുന്നത് ടോസ്റ്റ് ചെയ്താ? യേശു അവിടെ ഇന്നൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന് എന്ത് പറഞ്ഞു? ലുക്ക് അറ്റ് ദിസ് ചൈൽഡ്. സ്വർഗരാജ്യം ഈ പ്രവേശിക്കുന്ന ഇല്ലെങ്കിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇത് പറയുന്നതിന് എത്രയോ വർഷം മുമ്പ് ദാവീദ് പറയുന്ന ആലയത്തിൽ പോവുക, ആരാധിക്കാൻ പിൽഗ്രിംസ് ആയിട്ട് ഇങ്ങനെ പോവുക, ഞാൻ നിൻ്റെ സനിയിലേക്ക് കടന്നു വരുന്നത് മുലകുടി മാറിയ ഒരു പൈതലിനെ പോലെയാണ്. ശമുവേലിനെ മുലകുടി മാറിയപ്പോൾ എവിടെ കൊണ്ട് കൊടുത്തു? ആലയത്തിൽ കൊടുത്തു. ശമുവേൽ പ്രവാചകൻ നിൻ്റെ ആലയത്തിൽ എപ്രകാരം എന്ന് പ്രവേശിച്ചോ അതുപോലെ തന്നെ അതേ എൻ്റെ മെൻ്ററായിരിക്കുന്ന ശമുവേൽ പ്രവാചകൻ എന്നെ അഭിഷേകം ചെയ്ത അഭിഷേകത്തിൻ്റെ തൈലമാണ് അദ്ദേഹം. ദൈവദാസനാണ് അദ്ദേഹമാണ് എന്നെ അഭിഷേകം ചെയ്തത്. അദ്ദേഹത്തിൻ മുലകുടി മാറിയപ്പോൾ ആലയത്തിലേക്ക് കടന്നു ചെന്നൊരു പൈതൽ പ്രായത്തിൽ ശമുവേൽ 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 എന്ന് വിളിച്ചിട്ട് പോലും ആ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത ആ മുലകുടിക്കുന്ന മുലകുടി മാറിയ ആ ചൈൽഡ് എങ്ങനെ ആലയത്തിൽ പോയോ അതുപോലെ ഞാനിങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. ഓ, എന്തൊരു ഹമ്പിളായിട്ടുള്ള പറയുക, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. നമ്മൾ ഈ സങ്കീർത്തനം ആരും വായിക്കാറില്ല. വായിച്ചിട്ട് ചോദിക്കാടാ മുലകുടി മാറി പിള്ളേർ പോലെ എന്താണ് ഇത് പറയുന്നത്. ആശയം അതാ പ്രൈസിലാണ്. ഇസ് ഇൻ എ ഹമ്പിൾ. ദൈവാലയത്തിലേക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ പറയുകയാണ്, താൻ രാജാവാണ്, യുദ്ധങ്ങൾ അറിയാം, സ്ട്രാറ്റജി അറിയാം, പണ്ടേ ഇന്ന് കാലത്ത് പോലും അന്ന് ഉപയോഗിച്ച തന്ത്രങ്ങളാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത്. അന്നത്തെ ദാവീദ് പറയുക, ഞാൻ എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യത്തിലും ഇടപെടുകില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വല്ലപ്പോഴും ചോദിച്ചാൽ ഞാൻ ഇതിങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുക, എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ചെയ്യലോ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുക, എൻ്റെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സഭയിലൊരു പ്രശ്നങ്ങളില്ല, ആരാധനയിലൊരു പ്രശ്നമില്ല, വീട്ടിലൊരു പ്രശ്നങ്ങളുമില്ല. ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കും, ഞാൻ എൻ്റെ പ്രാണനെ നല്ലതല്ലേ, ഒരു നല്ല ഫ്രൈസ് അല്ലേ. ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയണം, എൻ്റെ സഹോദരി ഞാൻ എൻ്റെ ബുദ്ധിക്ക് എത്താത്തവൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ പ്രാണനെ എന്ത് ചെയ്യും, താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു, പ്രാണന് ക്ഷയം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഒരമ്മയുടെ മാറിൽ കുഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ദൈവത്തിൻ്റെ സന്നിയിൽ ഇരിക്കുക. പ്രൈസിലോ, അങ്ങനെയാണോ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? ഞാനൊരു സൂട്ടൊക്കെ ഇട്ടുണ്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. വളരെ വളരെ ഭക്തിയോടും ആ ഹൃദയത്തിൻ്റെ ആ എന്താ താഴ്മയോടും കൂടിയാണ് വരുന്നത്. പ്രൈസിലോ, നമ്മൾ വലിയ ആനയാന്ന് പറഞ്ഞുകൊണ്ട് വന്നാലോ, ഞാൻ ആനയാണ്, ആന ശുശ്രൂഷയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ, ആരോടെ അച്ചാ എനിക്കത് പറയാനൊക്കെ നന്നായിരിക്കും. ഞാൻ അത് ഞാൻ അച്ചാൻ്റെ കടം എടുത്തു. അറിയിച്ച അച്ചാൻ പറയാം, ആനയാന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ എന്തോ ചെയ്യും, മരത്തിൻ്റെ കീഴെ കൊണ്ടുവന്ന് കെട്ടുക. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ്. അത് ഞാൻ അറിയിച്ച അച്ചാൻ്റെ പേറ്റൻ്റ് ഞാൻ എടുത്ത്, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ ഞാൻ ഇതാണോ ദൈവം നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം പണ്ടേ പറഞ്ഞു ശൗമേലിനോട്, ശൗമേലിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ദാവീദിനെ, നീ അവൻ്റെ മുഖമോ പൊക്കമോ, ഞാൻ അവൻ്റെ ഹൃദയത്തെ നോക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ആ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസ് നന്നായിരിക്കണം ഇവിടെ വരണമെങ്കിൽ. ചർച്ചി വരണമെങ്കിൽ നല്ല ഉടുപ്പിട്ടുകൊണ്ട് വരണം. 100% നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഉടുപ്പ് നിങ്ങൾക്ക് കിട്ടാവുന്നത്. ഈ ഇപ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ ഒക്കെ സെയിലൊക്കെ ഉണ്ട്, 200 രൂപയുടെയൊക്കെ നിങ്ങൾക്ക് 50 രൂപയുടെ കിട്ടും, 70 രൂപയ്ക്കൊക്കെ കിട്ടും, ഇതൊന്നും പേടിക്കും, ദ ബെസ്റ്റ് ഇട്ടുണ്ട് വാ. പക്ഷെ അതുകൊണ്ട് ചർച്ച വരുമ്പോൾ ഞങ്ങളെല്ലാം ഇഷ്ടമാണ്, ഞങ്ങൾ പറയും ആ വിനോദം നല്ല ഒന്നാം തരമായിരിക്കും, നല്ല കാണാൻ തന്നെ നല്ല ടിപ്പായിരിക്കും എന്ന് പറയും. പക്ഷേങ്കിൽ തമ്പുരാൻ നമ്മളെ നോക്കുമ്പോഴോ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ ഞാൻ സൂട്ടിട്ടുകൊണ്ട് വന്നതല്ലേ ഇവിടെ ഇരുന്ന് 2-3 പേര് ഞങ്ങളുള്ളതിൽ, അതേ ഉള്ളൂ. പക്ഷേ അകത്തെ ആളിനെയാണ് തമ്പുരാൻ നോക്കുന്നത്. അപ്പം മനുഷ്യരുടെ ഇടയിലും വേണം മാന്യമായി നടക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അത് മനുഷ്യരുടെ ഇടയിലോ കറിയൊക്കെ വെച്ചൊരു കൂട്ട് മുണക്കുന്നതായിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനൊക്കില്ല, അവർ വലിയ ബുദ്ധിമുട്ടാണ്, തല തിരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കില്ല, സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നന്നായിട്ട് പോവാം. പക്ഷെ ഒരു കാര്യം, അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് എന്ത് കിട്ടുകയില്ല. അത് മനുഷ്യരായ ഞങ്ങൾ പറയും നന്നായിരിക്കുന്നു പറയും, എനിക്ക് വലിയ ഇഷ്ടം നന്നായിട്ടൊക്കെ ഒരുങ്ങി വരുന്നവരെ കാണുന്നു. നമ്മളതിന് വേണ്ടിയിട്ടല്ലേ, ഒന്നുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, രണ്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, ഷൂ ഇടാതെ നടന്ന കാലമുണ്ടായിരുന്നു. ഞാൻ പറയും, ഞാനൊക്കെ വില്ലേജിൽ ജനിച്ച് വളർന്ന, എനിക്കറിയാം നിങ്ങളൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ജനിച്ച് വളർന്നതുകൊണ്ട് ഷൊക്കേനോ പ്രോബ്ലം. പക്ഷേങ്കിൽ ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ദൈവസന്നി വരുമ്പോൾ ഹൃദയമായി ദൈവം നോക്കും. അപ്പം ദൈവസന്നി വരുമ്പോൾ ഹൃദയം വേണം മനുഷ്യൻ്റെ സന്നിധിയിൽ വരണം. ദാവീദ് പറയുകയാണ്, ഞാൻ നിൻ്റെ സന്നിധിയിൽ, അത് ഇംഗ്ലീഷിൽ വേറെ ഒരു രീതിയിൽ അത് അതിൻ്റെ അവതരണം കൊടുത്തി, അത് വായിക്കാമോ? ഹോഡി അല്ലേ, യാ മൈ ഐസ് ഇസ് നോട്ട് ലാഫ്റ്റി, യാ ഓക്കെ ഓക്കെ. ഇനി ന്യൂ കിങ് ജെയിംസ് ആണോ അത്, അല്ല ഓക്കെ. ആ മൈ ഹാർട്ട് സെയിം എന്നാണ്. ഇനി വേറെ ഏതെങ്കിലും ഇതുണ്ട്, വേർഷൻ ഉണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് കാര്യം മനസ്സിലായല്ലോ, ഈ ഗർവിക്കുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നില്ല, നിഗളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് പ്രൗഡ് അല്ലേ, മറ്റേ ഹോട്ടി. ഹോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡ്, സംബഡി ഈസ് നോബഡി, അതാണ് അല്ല, ഐ ആം സംബഡി. ഓ, ഐ ആം സംബഡി. ഓക്കെ. അപ്പോൾ ദൈവസേനി വരുമ്പം എന്താ പറയുന്നത്? ഞാൻ ഒരു മുലകുടി മാറിയ പൈതൽ പോലെ വരുന്നു അല്ലേ അല്ലേ. അപ്പോൾ ഈ സങ്കീർത്തനം നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തി, ഞാനും പഠിക്കേണ്ടതുകൊണ്ട് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ മനസ്സിലായത്, ഇതിനെ ധ്യാനിക്കുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഈ സങ്കീർത്തനം ഇങ്ങനെയുള്ള സങ്കീർത്തനം വായിക്കാറില്ല, എനിക്ക് മനസ്സിലായില്ല സത്യമായി പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ അത് കൊച്ചിലേ മനസ്സിലാകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ കൊച്ചിലേ ആയിരിക്കും. പെട്ടെന്ന് ഞങ്ങൾ എന്താണെന്ന് അറിയാം, വീട്ടിൽ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് വേദവസം വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത്താഴം കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന സങ്കീർത്തനങ്ങളായിരുന്നു കൊച്ചു വെച്ച സങ്കീർത്തനം, പെട്ടെന്ന് വായിച്ച് തീർക്കാമല്ലോ. അന്നൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ ദിവസേന എനിക്ക് മനസ്സിലായി, മൈ ഹാർട്ട് ഈസ് നോട്ട് ഹാർട്ടി, മൈ ഐസ് ഇസ് ആർ നോട്ട് ലാഫ്റ്റി, I did not exercise myself in the great matters. My mind is normal. എൻ്റെ അർത്ഥം അല്ലേ? I'm right? അങ്ങനെ പറയല്ലോ. ഇന്നലെ ആരാ പറഞ്ഞത്? ഇന്നലെ നമ്മുടെ സാക്ഷ്യം പറഞ്ഞപ്പം നമ്മുടെ ജോൺസൺ ബ്രദർ പറഞ്ഞില്ലേ ഒരു അപ്പച്ചനെ പറ്റി, ഉള്ളതിൽ സംതൃപ്തൻ കണ്ടൻറ്റ്. ദൈവസന്നി വരുമ്പം ആര് അമേരിക്കയിൽ പോകുന്ന പുള്ളിക്ക് വിഷയമല്ല, ആര് നോർത്ത് ഇന്ത്യയിൽ പോകുന്ന വിഷയമല്ല, എല്ലാ ആരാധനയിലും വരുന്നു. എന്താ പറയുക? താനെ എന്താ പറയുന്നത്? A steady, I'm right? ആ മീനിങ് അല്ലേ വരുന്നത്? സ്റ്റഡി. ദൈവത്തിൻ്റെ സന്നിധാനത്ത് വരുമ്പോൾ ഭയത്തോടും വിറയലോടും വരുന്ന നോർമൽ. നിങ്ങൾക്കത് മനസ്സിലാകും. പ്രൈസ് ലോർഡ്. ഇനി അപ്പം നമ്മൾ ഏഴ് കാര്യങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. മൈ ഹാർട്ട് ഈസ് നോട്ട് ഹോട്ടി, മൈ ഐസ് ആർ നോട്ട് ലവ്ഡ്, ഐ ഡു നോട്ട് എക്സസൈസ് മൈ സെൽഫ് ഇൻ ദ ഗ്രേറ്റ് മാറ്റേഴ്സ്, മൈ മൈൻഡ് ഈസ് നോർമൽ, ഇല്ലെങ്കിൽ ഐ എം ഓക്കെ. ഐ ഡു നോട്ട് എക്സസൈസ് മൈ സെൽഫ് ഇൻ ദി ടു ഹൈ ഫോർ മീ അല്ലേ. I have behaved like a child. I have
My soul is like a weaned child.
എന്ന് വെച്ചാൽ മുലകുടി മാറിയ അല്ലേ ചൈൽഡ് പോലെ. അപ്പം നോക്കി ആത്മീയ കാര്യത്തിൽ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആരാധിക്കാൻ വരുന്നതെന്ന് ദാവീദ് പറയുക. എനിക്ക് ക്ലൂ കിട്ടിയോ? അത് പറയും ദാവീദ് പറയാം, ഞാൻ ആരാധിക്കാൻ വരുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി താൻ പ്രിപ്പറേഷൻ. നേരത്തെ തന്നെ പുള്ളി പല കാര്യങ്ങളും എടുത്തിരുന്നു, പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നു 101 സങ്കീർത്തനമൊക്കെ പുള്ളി എടുത്ത തീരുമാനം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഞാനാണെങ്കിൽ എന്നെക്കുറിച്ച് ഒരു 10 കാര്യം എഴുതി പിടിപ്പിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊന്നും ദൈവം നമ്മളെ ഒന്ന് ഉയർത്താത്തതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഒന്ന് പൊഴുതി പറയാൻ ദാവീദ് ഒരു തൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ച് ഒന്നും താൻ തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നില്ല. 80% സങ്കീർത്തനങ്ങൾ ആരാ? ദാവീദിൻ്റെയാണ്. അതിൻ്റെ അകത്തെല്ലാം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ദൈവസേനയിൽ ബിഹേവ് ചെയ്യും, ഞാൻ എൻ്റെ ദൈവസേനയിൽ എങ്ങനെ ആരാധിക്കാൻ ചെയ്യും, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ചെയ്യും. രാജാവ് ആരാധിക്കാൻ ചെല്ലുന്ന കളിയാണ് പറയുന്നത്. ആ രാജ്യത്തെ രാജാവ് ആരാധിക്കാൻ വന്നു കഴിയുമ്പോൾ പറയുന്നോക്കോ, ഞാൻ എങ്ങനെ ഗർവിക്കുകയില്ല, ഞാൻ നിഗളിക്കുകയില്ല. മൈ ഹാർട്ട് ഈസ് നോട്ട് ഹാർട്ടി, മൈ ഐസ് ആർ നോട്ട് ലാഫ്റ്റി, I did not exercise myself in the great matters. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു രാജാവ് വരുമോ? നമ്മുടെ ഇവിടെ പ്രസിഡന്റ് വരുവാന്നൊന്ന് പറയട്ടെ. ഈ ദേശമല്ല, 2 മുമ്പ് ആൾക്കാരെ കൊണ്ടെന്ന് അറിയും. അപ്പോൾ ഈ രാജാവ് വരും ആരാധിക്കാൻ. പുള്ളി വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു മുലകുടി മാറിയ ഒരു പൈതലിനെ പോലെ വരും. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അപ്പോൾ ചുമ്മാ അതിൽ ഈ പേര് കിട്ടിയത്. അപ്പോൾ ഈ ഏണ്ട് ദാറ്റ് നെയിം. അപ്പോൾ ദൈവസന്നിധി നമ്മളെക്കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറയണം. ലോകം സാക്ഷ്യം തരും. എനിക്കൊരു ഭക്തനായ ഒരു മനുഷ്യനറിയാം, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഗ്രാൻഡ് പേരൻസാണ്, തിരുവല്ലയിലുണ്ട് എൻ്റെ ഭക്തൻകുട്ടിയപ്പച്ചൻ. പുള്ളിക്കാരൻ വലിയ പ്രീച്ചറൊന്നും അല്ലെങ്കിലും എല്ലാ മനുഷ്യരും നാട്ടിൽ ഡിസ്പെൻസറി പോകുന്ന പോലെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകും. ചെറിയ പറയുമ്പോൾ തെങ്ങിന് പ്രാർത്ഥിക്കണം, കരി കൃഷിക്കാരായിട്ട്. ചെറു പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കരപ്പം പിടിച്ചിന് കരപ്പൻ എന്ന് പറയുന്ന സൂത്രമുണ്ട്, നാളെ ചൊറി എന്നൊക്കെ ഞങ്ങൾ പറയും. ഐ ഡോണ്ട് എനിക്ക് ഇംഗ്ലീഷ് തന്നെ പറയും. ഇതെല്ലാം പിടിക്കുമ്പോൾ എവിടെ ആയിരുന്നു പറയാം, കരയിടത്തെന്ന് പറയുന്ന ഒരു ആയുർവേദത്തിൻ്റെ അവിടെ പോകും. അവിടെ പോയി മരുന്ന് മേടിച്ചിട്ട് അപ്പച്ചൻ്റെ അടുക്ക് പോകും, പ്രാർത്ഥിക്കണം വെച്ച് ചോദിക്കുക. നാട്ടുകാരും പുള്ളി ആരും കൊടുത്ത പേരല്ല ഈ ഏൺ ദറ്റ് നെയിം. ഷീലയുടെയൊക്കെ വലിയപ്പച്ചനാണ് അവരെ അല്ലേ. സാബു പറയാം അത് എൻ്റെ വലിയപ്പച്ചനാന്ന് പറയും. രണ്ടുപേരും പണക്കരുതേ, കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് കുഴപ്പം. അയ്യേണ്ട ദേശം അങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസേനയിലെ ഭക്തനായ ഒരു മനുഷ്യന് കിട്ടിയതാണ്. ഞാൻ വിചാരിക്കുന്നത് അതുപോലെ നമ്മളെ കൊണ്ട് ചൂടാകാതിരിക്കാൻ നോക്കും. ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, എത്ര അഹങ്കാരിയാണ് ഞാൻ ചിന്തിക്കുക. സത്യമാണ് പറയുന്നത്, നമ്മുടെ അടുക്കുമ്പോൾ നമ്മളെ ഒന്ന് ചോറിഞ്ഞാൽ നമ്മൾ ആരും വിടുമോ? കുറച്ച് നേരം ആകുമ്പോൾ നമുക്കങ്ങ് ദേഷ്യം വരും. ഇതെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ദേഷ്യം വരികയെന്നൊക്കെ ചില പറയുന്നത്. ഞാൻ അത്ര ആ പ്രായം എനിക്കിന് ചെറുപ്രായത്തിലാണ് പറയുന്നത്. ദേഷ്യപ്പെടുക, കോപിക്കാതെ ഏത് സഹിഷ്ണുതയിലും ഏത് കാര്യത്തിലും പോവുക. ദാവീദ് രാജാവാ, പുള്ളിയാണ് പറയുന്നത് മുലകുടി മാറിയ വൈതൽ പോലെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, എൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യം ഞാൻ ഇടപെടുകയില്ല, ഞാനൊരു മുലകുടി മാറി വൈതലായിരിക്കും, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കുന്നു. അമ്മ കുഞ്ഞ് കരയുമ്പോൾ ഇങ്ങനെ ബാബ ബാബ എന്നൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് എന്ന് പറയുന്ന പോലെ ദാവീദ് പറയുന്നത് എൻ്റെ ആത്മാവേ നീ സോ ഇരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, നീ ഭയപ്പെടാനൊന്നുമില്ല, നിനക്ക് യഹോവ കൂടുണ്ട്, കൂരിയിൽ താഴ്വഴ കൂടെ നടക്കുമ്പോൾ നീ അതിനെ ജലാശയമാക്കി മാറ്റും, അതുപോലെ പച്ചയായ പുൽപ്പുറങ്ങി ഞാൻ നിന്നെ നടത്തും, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എൻ്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. ആ പ്രാണനെ ഇങ്ങനെ താലോലിച്ച് മിണ്ടാതാക്കിക്കൊണ്ടിരിക്കുക. പ്രൈസിൻ്റെ നമ്മൾ പ്രാണന് ഹാനി വരുന്നതൊക്കെ പറയുമ്പോൾ ദാവീദ് പറയുന്നത് എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്ന മുലകുടി മാറിയ പൈതൽ പോലും ഞാൻ ദൈവസന്നിയിലായിരിക്കുന്നു. അപ്പോൾ ദാവീദ് ഇങ്ങനെ ആരാധിക്കാൻ പോവുക. അപ്പോൾ ദാവീദിനെ ചോദിച്ച് ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ശൗമേൽ എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു പുൽപ്പുറത്താടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മക്കളെ അഭിഷേകം ചെയ്യാനാണെന്ന്. കണ്ടാൽ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള എല്ലാവരെയും വിളിച്ചു, പക്ഷേ അവരിൽ ഞാൻ കൃഷിക്കാരനായ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിലായിരിക്കുമ്പോൾ എന്നെ വിളിച്ചു വരുത്തി. ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവദാസൻ്റെ അനുഭവം അറിയാമോ? അദ്ദേഹം മുലകുടി മാറിയപ്പോൾ ഹന്ന എന്ന് പറയുന്ന അത് ഹാലിലെ അമ്മ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ സമർപ്പിച്ചു. മുലകുടി മാറി ചെറിയൊരു ദിശാക്ഷ പോലെ ഒരു ഉടുപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്, ആലയത്തിൽ നടക്കുകയാണ്. അക്കാലങ്ങളിൽ ഇരുട്ടുണ്ട് ആലയത്തെ, നമുക്കറിയാം ഒറ്റ വിളക്കേ ഉള്ളൂ, വിളക്ക് കെട്ടുപോകും. കാര്യം അവിടുത്തെ ഇവിടുത്തെ ബോർഡിനാണെങ്കിൽ ഇഷ്ടം പോലെ ലൈറ്റ്, എത്ര ലൈറ്റാണെന്നറിയാമോ? പ്രകാശിക്കുന്ന ലൈറ്റ്, പ്രകാശം കുറഞ്ഞ ലൈറ്റ്, പല ലൈറ്റുകളുണ്ട്. എന്നാൽ അന്നത്തെ അവിടെയുള്ള ബോർഡ് തീരുമാനിച്ചു ഒലിവെണ്ണ വേസ്റ്റാക്കി കളയണ്ട, ഇടിച്ചെടുത്ത് ഒലിവെണ്ണയും വേണ്ടേ, അതുകൊണ്ട് എന്ത് ചെയ്യാ, അതിൻ്റെ കത്തിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുട്ടാണ്, അങ്ങനെ ഇരുട്ടുള്ള സമയത്ത് ഈ പെട്ടകത്തിൻ്റെ അടുത്ത് പോയി കയറി. പെട്ടകത്തിൻ്റെ അടുത്ത് എന്നാലേ ദഹിച്ചു പോവും, അത്ര പവറാണ്. ഒരുമാതിരിപ്പെട്ടവർക്ക് അവിടെ പാനൊക്കെ ഇല്ല, വിശുദ്ധിയുള്ളവർക്ക് അവിടെ പാനൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വിളിയുള്ളവർക്കേ അവിടെ ഇട്ട് പാനൊക്കെ ഉള്ളൂ. പുള്ളി അവിടെ പോയി കിടക്കുക, രാത്രിയായപ്പോൾ ഒരു ശബ്ദം കേട്ടു. അക്കാലങ്ങളിൽ എന്തില്ല, ദർശനമില്ല, വെളിപ്പാടില്ല, നമ്മൾ പറയില്ല ഉണർവില്ല, പാട്ടില്ല, ഒന്ന് സഹോദര സഹോദരി ഒരു കാര്യം ചെയ്യണം, നാം വിശുദ്ധിയോട് വേർപാടോടെ നിന്ന് കഴിഞ്ഞാൽ സഭയിൽ ഉണർവില്ലെങ്കിലും നിൻ്റെ വീട്ടിലൊരു ശബ്ദം കേൾക്കും പ്രൈസിലോ, നിങ്ങളുടെ പാസ്റ്റർക്ക് ഒരു ഉണർവില്ലെങ്കിലും നിങ്ങളെ ദൈവം വിളിക്കും പ്രൈസിലോടെ സ്തോത്രം. ഏലിയെ വിളിച്ചില്ലെങ്കിൽ ശൗമേലിനെ വിളിക്കുക. എന്താ മുലകുടി മാറിയ കൊച്ചിന, മുലകുടി മാറിയ കൊച്ചിന, മുലകുടി മാറി രാത്രി ഒരു വിളി വിളിക്കുക. ശൗമേലേ, ശൗമേലേ, പുള്ളി അരിച്ച് ഈ അപ്പച്ചൻ തന്നെ രാത്രി വിളിക്കുക. എന്താ പറഞ്ഞ ശൗമേലിൻ്റെ മനസ്സിലായി, ഞാനല്ലേ വിളിക്കുന്ന യഹോവയാ. പ്രൈസ് ലോർഡ്. ഇസ്രയേലിന് കുറേ കാലങ്ങളിലേക്ക് മന്ദമായി കിടന്ന, ഓ എനിക്കതായിരിക്കുന്നത്, വലിയ ശക്തന്മാർക്ക് പരാജയം പറ്റുമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അടുത്ത് വരുന്ന മുലകുടി മാറിയൊരു കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ശൗമേലെ ശൗമേലെ എന്ന് വിളിച്ചുകൊണ്ട് ഇടപെടുക. നമ്മളാരേലും ഇവിടെ ഈ ജോജോയെ പോലെ ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിലുള്ള പിള്ളേരോട് വന്ന് എൻ്റെ മോനെ നിന്നെ ഒന്നടാ ഒരു കാര്യം നിന്നോട് എനിക്ക് സംസാരിക്കണം, നിന്നോട് എനിക്ക് ചില ആലോചന അറിയിക്കാണ്ടെന്ന് പറയുമ്പോൾ ഇരിയടാ അവിടെ മര്യാദക്ക് യോഗത്തിനിടെ വഴക്കുണ്ടാക്കില്ലെന്ന് പറയും. ആ റൈറ്റ് പറഞ്ഞു, ആ സെയിം ഏജാണ് പ്രൈസിലോ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുക, ശൗമേലെ നീ ആരാ? ആ കുഞ്ഞിന് വലിയ പരിചയമുണ്ട്, 5-6 വയസ്സ് കാണും, മുലകുടി മാറിയൊരു പൈതൽ. പ്രൈസിലോ, അതിനെ വിളിച്ചാൽ ദൈവം പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ദാവീദിനറിയാം, ഞാൻ എന്തുവാ ഒരു വലിയ ആനയല്ല, ഞാനൊരു കുതിരയല്ല, കുതിര ജയത്തിന് വ്യർത്ഥമാണ്, മനുഷ്യരെ ആശ്രയിക്കാനൊക്കില്ല. ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ മുലകുടി മാറിയൊരു പൈതൽ ദൈവസന്നിധിയിൽ വരുന്നത് പോലെ ഞാൻ വരുവാണ്. പ്രൈസിലോ, അതാണ് ഈ സങ്കീർത്തനം, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. പ്രൈസിലോ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നി നാം ഒരു കാര്യം ചിന്തിക്കണം, കർത്താവേ നിൻ്റെ സന്നി ഞാൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എൻ്റെ മുഖം നീ നോക്കിയില്ല. ഞാൻ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വന്നുകൊണ്ടേ കൂടിരുന്നവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എവിടുന്ന് മേടിച്ചതാണെന്ന് ചോദിച്ചു, നല്ലതാണെന്ന് പറഞ്ഞു, വൃത്തിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവേ നീ എന്നെ നോക്കുമ്പോൾ എൻ്റെ പുറമേയുള്ള വസ്ത്രത്തെയല്ല നോക്കുന്നത്, എൻ്റെ അകമേയുള്ള ഹൃദയത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിൻ്റെ സന്നി ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം ഹാലലുയ നിൻ്റെ സന്നദ്ധിയിൽ, ഹാലലുയ നേരെയായിരിക്കാൻ തക്കൊണ്ട് എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ 2-3 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ലേറ്റായിട്ട് വന്നിട്ടുള്ളവർ, ദിസ് സാംസ് 131 ആണ് പഠിക്കുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ തിരുഹൃദ പ്രകാരമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് അത് കൊടുത്തത് ഏൺ ചെയ്തതാണ്, സമ്പാദിച്ചതാണ്. നമുക്കൊക്കെ ഒരു പേര് തന്നിട്ടുണ്ട്. ഏത് പേരാ? ബേസിക് പേരെന്തുവാ? കർത്താവിൻ്റെ മണവാട്ടി. മണവാളിനൊത്ത മണവാട്ടി നമ്മളായിരിക്കണം. പ്രൈസ് ലോർഡ്, സ്തോത്രം. ആ മണവാട്ടിക്ക് വളർച്ചയുണ്ടായിരിക്കണം, മണവാട്ടി വിശുദ്ധിയായിരിക്കണം, ജീവിതത്തിലെ പ്രവൃത്തിയിലെല്ലാം ആയിരിക്കണം. എന്നാൽ പഠിച്ചുകൊണ്ട് വരുന്ന ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ദാവീദിൻ്റെ ചരിത്രമാണ് ഈ. ദാവീദ് പറയുകയാണ്, ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ചരിത്രമാണ് പറയുന്നത്. ഏഴ് കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. മൈ ഹാർട്ട് ഈസ് നോട്ട് ഹാർട്ടി, മൈ ഐസ് ഈസ് നോട്ട് ലോഫ്റ്റി, ഐ ഡു നോട്ട് എക്സസൈസ് മൈസെൽഫ് ഇൻ ദ ഗ്രേറ്റ് മാറ്റേഴ്സ്, മൈ മൈൻഡ് ഈസ് നോർമൽ, ഐ ഡു നോട്ട് എക്സസൈസ് മൈസെൽഫ് ഇൻ ദ തിങ്സ് ടു ഹൈ ഫോർ മീ, എന്ന് വെച്ചാൽ മൈ ലൈഫ് ഈസ് എ നോർമൽ. ഐ ഹാവ് ബിഹേവ് ലൈക്ക് എ ചൈൽഡ്, മൈ സോൾ ഈസ് ലൈക്ക് എ വീൻഡ് ചൈൽഡ്. പ്രൈസ് ലോർഡ്. ഞാൻ ആരാധനയ്ക്ക് കൊണ്ട് പോകുമ്പോൾ എൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല. ഞാൻ ദൈവസേനയിലായിരിക്കുമ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ബിഹേവ് ചെയ്യും. അതിന് കാരണമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മെൻ്ററായിരിക്കുന്ന ശമുവേൽ മുലകുടി മാറിയപ്പോൾ ദൈവസേനയിൽ ചെന്നു, അവൻ ദൈവശബ്ദം കേട്ടു, അവനായിരുന്നു ഇസ്രായേലിലെ ന്യായാധിപനും രാജാവും. അത് കഴിഞ്ഞ് അവനെ പോലെ എനിക്കാകണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നെ മെൻറ്റർ ചെയ്ത് ആ രാജാവിനെ പോലെ, ആ പുരോഹിതനെ പോലെ ആകണമെന്നുണ്ട്. ഞാനും ദൈവസേനയിൽ ചെല്ലുമ്പോൾ Whenever I go to the place of worship, ഞാനും ഇതുപോലെ ആയിരിക്കും. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞെന്നറിയാമോ? ശിഷ്യന്മാർ തമ്മിൽ അടികൂടി. ഞങ്ങൾ ആരാണ് വലിയ? ഞാനാണോ വലിയത്? പത്രോസിനാണ് വലിയ മസിൽ എന്നാണ് ചിലർ പറയുന്നത്. യോഹന്നാന് മസിൽ കുറഞ്ഞ വ്യക്തിയാണ്. ആരാണ് മസിൽ? ആരാണ് ആ ഇലക്കൊൻ്റായിട്ടുള്ളത്? ആർക്കാണ്? ദൈവമാണ് ശുശ്രൂഷ തരുന്നത്, ദൈവമാണ് ഉയർത്തുന്നത്, ദൈവമാണ് താക്കുന്നത്. പ്രൈസ് ലോർഡ്. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നാം താണിരുന്നെങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. യേശു പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാമോ? ഒരു പൈതലിനെ പിടിച്ചുകൊണ്ട് വന്നു. ഇവനെപ്പോലെ, ഈ ശിശുവിനെ പോലെ തിരിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് കടക്കുകയില്ല. ആദ ദാവീദ് 131 സങ്കീർത്തനത്തിൽ താൻ അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ യേശു കർത്താവും ദാവീദിനെ നോക്കി. ഹല്ലേലൂയ. ദാവീദിൻ്റെ അതേ എക്സാമ്പിൾ യേശുവും പറഞ്ഞു. ഈ ചൈൽഡിനെ പോലെ, ഇവനെ പോലെ ഞാൻ എൻ്റെ ആലയത്തിൽ, ദൈവാലയത്തിൽ ആരാധനയ്ക്കും ബിഹേവ് ചെയ്യും. നീ രാജാവാണോ? രാജാവാണ്. നീ പാട്ടുകാരനാണോ? പാട്ടുകാരനാണ്. നീ യോദ്ധാവാണോ? നീ യോദ്ധാവാണ്. നീ ഇടയനാണോ? നീ ഇടയനാണ്. നിനക്ക് 9 കാര്യങ്ങൾ പറയാനുണ്ട്, സത്യമാണ്. പക്ഷേ ആരാധനയിൽ വരുമ്പോൾ ഒരു മുലകുടി മാറി പൈതലിനെ പോലെ ദൈവശബ്ദം കേൾപ്പാൻ ഞാൻ ദൈവസേനയിലേക്ക് വരും. പ്രൈസ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമുണ്ടല്ലേ? 40 ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വേദസ് പറയുന്നു. ഞാൻ 40 എടുത്തിട്ടുണ്ട്, 15 3 ഒന്നര ദിവസം വെള്ളമൊന്നും കുടിക്കുക, അതിന് ശേഷം ദൈവാത്മാവിനെ ശാസിച്ചു, ശരീരത്തെ അബ്യൂസ് ചെയ്യല്ലെന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവസന്നി ശബ്ദം കേൾക്കണമെങ്കിൽ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞാലേ ഒക്കെ ഉള്ളൂ. പ്രൈസിലോ. ഹല്ലേലൂയ. ഒരു ചിരിക്കാനുള്ളൊരു കാര്യം നമ്മുടെ വർഗീസങ്ങൾ പറഞ്ഞ്, ഒന്ന് കേട്ടുകൊണ്ട് ഇനി രണ്ടാമത് ആവർത്തിച്ചാൽ അത് ചിരിക്കാനൊക്കെ ഇല്ല. അത് ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞാൻ പറയും. പ്രൈസ് ലോർഡ്. നന്നായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ആളാണ്, എഴുതി വെക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ എനിക്ക് ദൈവസേനയിൽ ഒരു ശിശുവിനെ പോലെ ആയിരിക്കാൻ, അതാണ് സാംസ് 131. ഞാൻ ആരാധനയ്ക്ക് മുമ്പ് ഉള്ള പ്രകാരമായിരിക്കും, അതാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ലോർഡ്. നമ്മളോ? പ്രൈസ് ലോർഡ്. സ്തോത്രം. നമ്മളെ പല ഫംഗ്ഷനിലാക്കിയിട്ടും സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കാം, ബോർഡ് മെമ്പർ ആയിരിക്കാം, ഇതെല്ലാം വേണം എപ്പോഴുള്ളവർ. അതിന് ആരും തെറ്റിദ്ധരിക. ആ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. അതിന് ദൈവം ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്ക് തരും. അതിൻ്റെ അർത്ഥം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ നാം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനായിരിക്കും. കർത്താവ്, ഞാൻ നിൻ്റെ സന്നദ്ധിയിൽ ഒരു മുലകുടി മാറിയ പൈതലിനെ പോലെ സ്വർഗരാജ്യത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ പറയുക. നമ്മൾ പറയുമ്പോൾ യേശു നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലേ ഇത് കാര്യം? ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുക, എന്നെക്കാട്ടിലും പ്രായമുണ്ട് ഒറീസങ്ങളിൽ. ഞാൻ ഇത് പറയുക, ഒറീസങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ഞാൻ നിൻ്റെ സന്നിയിൽ ഒരു കൊച്ചു പൈതനെ പോലെ, മുലകുടി മാറി പൈതലിനെ പോലെ ആയിരിക്കുന്നത്. അതിൻ്റെ അപ്പം പറയുമ്പോൾ തന്നെ താഴ്ത്തി താൻ വളരെ വിനയം കാണിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം അതിന് മാറി കിട്ടുക എന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ ഈ പുള്ളിയാണ് വലിയ മാറി A+ കൊണ്ട് പോയി ഒറീസങ്ങൾ. ഞാനിവിടെ നിന്ന് പറഞ്ഞു, കർത്താവ് നിൻ്റെ ദാസനായി ഞാൻ ഇന്നിര ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. C- കൊണ്ടും പോവും എൻ്റെ ഒരു ചിന്താഗതി. എന്നാൽ ഞാനിവിടെ നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ശുശ്രൂഷയാണ് കർത്താവെ. എന്നാൽ അതിന് ഞാൻ യോഗ്യനല്ല. നീ എന്നെ വിശ്വസനെന്ന് കണ്ട് പരമേൽപ്പിച്ച കൊണ്ട് വിശ്വസത്തോടെ ചെയ്യുവാൻ എനിക്ക് കൃപ തരണം എന്നുള്ളത് ഞാനും താഴ്ത്തി പ്രാർത്ഥിച്ച യജ്ഞാൻ്റെ സേനത്തിൽ നിൽക്കാം. ദാവീദ് അതാ പറയുന്നത്, ഞാൻ ആലയത്തിലേക്ക് പോകും, പിൽഗ്രീംസിൻ്റെ കൂടെ പാടിക്കൊണ്ട് പോകും. ഞാൻ രാജാവ് അവിടെയല്ല, ഞാൻ യോദ്ധാവല്ല, ഞാൻ ഇടയനല്ല അവിടെ. ഞാൻ ആരാണെന്നറിയാമോ? മുലകുടി മാറിയ ഒരു പൈതലിനെ പോലെ. എൻ്റെ ബുദ്ധിക്കെത്താത്തവൻ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരുന്നു. മുലകുടിച്ച ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മ എങ്ങനെ അവനെ വീൺ ചെയ്ത് അവനെ ആശ്വസിപ്പിക്കുമോ അതുപോലെ എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഞാൻ പറയും, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു.